സ്വന്തം സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഔദാര്യ മനസ്സുകൊണ്ടാണോ അതോ മണ്ടത്തരം കൊണ്ടാണോ എന്ന് പലരും ആലോചിക്കാറില്ല. പ്രത്യേകിച്ച് സ്വന്തം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിലയിരുത്താതെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് എടുത്തു ചാടുന്നവർ നിരുത്തരവാദിത്വപരമായ വഴികളിൽ കൂടി ദാരിദ്ര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് മറക്കരുത്. നല്ല കാര്യവിചാരകത്വവും ഔദാര്യ മനസ്ഥിതിയും തമ്മിൽ ഒരു സമതുലിത കാത്തുസൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്നേഹിതരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും നാം സഹായിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ചെയ്യുന്ന എല്ലാ മണ്ടത്തരമായ സമർപ്പണത്തെയും ദൈവം കയ്യേറ്റുകൊള്ളാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ നാം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശലോമോൻ തന്നെ ഈ കാര്യത്തിൽ നൽകുന്ന ഉപദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായമാണല്ലോ ഇനിയും നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ അധ്യായം പല വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇന്നത്തെ ബിസിനസ് ലോകത്തിന് ചേരുന്ന ചില ഉപദേശങ്ങളോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതെ, എല്ലാ വിഭാഗത്തിലും പെട്ട ബിസിനസ്സുകാർക്ക് ചേരുന്നതാണിത്. ഇത് തികച്ചും ലളിതമായ ചില ബിസിനസ് തത്വങ്ങളാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായ സകല മനുഷ്യവർഗത്തിനും ദൈവം വളരെയേറെ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മുൻവിധിയോടുകൂടി മനുഷ്യൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ഏതൊരു സമയത്തും പ്രായോഗികമായ 2 കാര്യങ്ങൾ ഇവിടെ അവൻ സൂചിപ്പിക്കുന്നു. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നത് സൂക്ഷിക്കുക. അതുമാത്രമല്ല, ഒരു അന്യനോടുകൂടി ഒരിക്കലും പങ്കുകച്ചവടം ചെയ്യരുതെന്ന്. അന്യനെന്ന് പോയിട്ട് സ്വന്തം സഹോദരങ്ങളോടുകൂടി പങ്കുകച്ചവടം ചെയ്യരുതെന്നാണ് ലോകം പറയുന്നത് അല്ലേ? രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഉപദേശം അനുസരിക്കാവുന്നതാണ്. അവനത് സഹായകമായിരിക്കും. പൊങ്ങച്ചം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് 2-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത്. പലപ്പോഴും മറ്റൊരു മനുഷ്യന് വേണ്ടി പലരും ജാമ്യം നിൽക്കുന്നതിന് കാരണം തങ്ങൾ വലിയവരാകുന്നു എന്ന് കാണിക്കുവാനാണ്. തനിക്ക് പണമുണ്ടെന്നും സ്വാധീനമുണ്ടെന്നും 4 പേരറിയണം. ഈ കാര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നിരപരാധിക്ക് വേണ്ടി ജാമ്യം നിന്നാൽ സാരമില്ല. പലരും അബദ്ധത്തിൽ ചാടുന്നത് തങ്ങൾക്കില്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിക്കുവാൻ തത്രപ്പെടുന്നതിനാലാണ്. ഇവിടെ ജാമ്യം നിൽക്കുന്നത് വാസ്തവത്തിൽ അബദ്ധത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് സലോമോൻ മുന്നറിയിപ്പ് നൽകുകയാണ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്ക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ, നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്ക. അതെ അതെ, അവൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ നേരെ ആക്കുന്നതിൽ ഭയപ്പെടരുത്. കൂട്ടുകാരനോട് ചേർന്നും ശത്രുക്കളെ സൂക്ഷിച്ചും നാം കഴിയണം. അതത്രേ ഇവിടെ ശലോമോൻ പറയുന്നത്. അത് അവൻ മറ്റ് സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നതാണ്. എത്ര ബുദ്ധിപൂർവമായ ഉപദേശം. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. മറ്റൊരുത്തിനു വേണ്ടി ജാമ്യം നിന്നിട്ട് പോയി കിടന്നുറങ്ങരുതെന്ന്. അത് എത്രയും വേഗം നേരെയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ജാമ്യം നിന്നാൽ വലയിൽ അകപ്പെട്ട ഒരു പക്ഷിയെപ്പോലെയാണ് താങ്കൾ. അതത്ര ഇവിടുത്തെ മുന്നറിയിപ്പ്. കെണിയിൽ അകപ്പെട്ട പക്ഷിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനുള്ളതേ ഉള്ളൂ. ഇനിയും അതിൻ്റെ മറുവശമാണ് പറയുന്നത്. തൻ്റെ ബിസിനസ് അതിൽ ഒരുവൻ ചെയ്യുന്നതിലും പറയുന്നതിലും കരുതലോടെ പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല, അവൻ ചിലതൊക്കെ ഉറുമ്പിൽ നിന്നും പഠിക്കേണ്ടതുമുണ്ട്. 6-8 വരെയുള്ള വാക്യങ്ങൾ, മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. ചെറിയ ഉറുമ്പ്, അത് ഒരു 1-ാം തരം അധ്യാപകനാകുന്നു. ഉറുമ്പിന് നമുക്ക് വലിയ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയും. ഒരു സത്യം എന്തെന്നാൽ, അവൾ തൻ്റെ തൊഴിലിൽ ഏതൊരു വ്യക്തിക്കും ആയിരിക്കാവുന്നത്രയും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നതായി കാണാവുന്നതാണ്. മറ്റാരും ഉത്തേജിപ്പിക്കാതെ തന്നെ അത് ചെയ്യുന്നു. ഒരു ദൈവപൈതൽ ചെറിയ ഒരു ഉറുമ്പിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠമാകുന്നു ഇത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അത് ചെയ്യുന്നതിൽ ഉറുമ്പ് ധൃതിയായിട്ടിരിക്കുന്നു. അതായത് അത് ശീതകാലത്തേക്ക് ആഹാരം ശേഖരിക്കുന്നു, ഭാവിക്കായി കരുതുന്നു. ആ കാര്യത്തിൽ അത് ധൃതിയായിട്ടിരിക്കുന്നു. വിശ്വാസികളുടെ ഇടയിലെ ഇന്നത്തെ വലിയ പാപങ്ങളിലൊന്ന് മടിയാകുന്നു, ഉദാസീനത. ഈ മടിയന്മാരിൽ അനേകരെ പൂർണ്ണസമയ ക്രിസ്തീയ വേലയിൽ കാണുന്നു എന്നതാണ് അതിലും രസം. അനേകരുടെയും പ്രമാണം 6 ദിവസം വിശ്രമം, 7-ാം ദിവസം വേല എന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ അധികം ഉള്ള സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അധികമുള്ള സമയം അല്ല, ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? നാം ദൈവവചനം വായിക്കാറുണ്ടോ? നാം ദൈവവചനം പഠിക്കാറുണ്ടോ? വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ വേലയിലെ ശാപങ്ങളിൽ ഒന്നാണിത്, ഉദാസീനത. ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. അല്ല, കണക്ക് ചോദിച്ചാൽ ഉടനെ അത് ആത്മീകത അല്ല എന്നാണ് പലരും കരുതുന്നത്. നല്ലതുപോലെ തയ്യാർ ചെയ്യാതെ പ്രസംഗിക്കുവാൻ വരുന്ന ഒരു പ്രസംഗകൻ തൻ്റെ സഭയെ നശിപ്പിക്കുന്നവനാണ്. തൻ്റെ ഉദാസീനതയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ട് പറയേണ്ടത് അപ്പോൾ ആത്മാവ് തന്നുകൊള്ളും എന്ന് ഉപാധിയും. അങ്ങനെ മടിയന്മാരെ സഹായിക്കുന്നതിനല്ല പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ തൊഴിലുകളിലും എത്രമാത്രം കഷ്ടപ്പെടലാകുന്നു നാം കാണുന്നത്. എന്നാൽ ആത്മാർത്ഥതയില്ലാത്തൊരു ക്രിസ്തീയ പ്രവർത്തകന് എത്ര വേണമെങ്കിലും മടിയനായിരിക്കാവുന്നതാണ്. ഫലമോ? ചത്ത സഭകൾ. ആര് ചോദിക്കാനാണ്? 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അല്ല, അധികാലത്തെ എഴുന്നേറ്റ് നിങ്ങളോട് ഇത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അതേസമയം തന്നെ ഇപ്പോഴും കിടന്നുറങ്ങുന്ന ചില മടിയന്മാരുണ്ട്. അവർ വെളുപ്പിനെ 8 മണിയായിട്ടേ എഴുന്നേൽക്കുകയുള്ളൂ. അത് അവർക്ക് ഒത്തിരി വെളുപ്പിനെയാണ്. എഴുന്നേൽക്കേണ്ട സമയത്തെ ആ ഉറക്കം എത്ര രസമാണെന്നറിയാമോ? വെളുപ്പിനെ എഴുന്നേൽക്കണം എന്ന് ചിന്തിച്ചൊക്കെയാണ് കിടക്കുവാൻ പോകുന്നത്. എന്നാൽ വെളുപ്പിനെ ഉണരുമ്പോൾ എഴുന്നേൽക്കുവാൻ എന്തൊരു പ്രയാസമാണ്. പിന്നെ കുറെ ഉപാധിയൊക്കെ ചിന്തിച്ച് അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങും. മടി നമ്മെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തിരിച്ചു കളഞ്ഞെന്നാൽ നമ്മുടെ ന്യായമായ വിശ്രമത്തിൽ നിന്ന് പോലും നാം ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഞാനത് വീണ്ടും പറയട്ടെ, മടി അഥവാ ഉദാസീനത നമ്മെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തിരിച്ചു കളഞ്ഞെന്നാൽ നമ്മുടെ ന്യായമായ വിശ്രമത്തിൽ നിന്ന് പോലും നാം ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു ഇത്. ഒരിക്കൽ മടി പിടിച്ചെന്നാൽ അതിൽ നിന്നും വെളിയിൽ വരുവാൻ പ്രയാസമാണ്. രാത്രിയും പകലും ഒരുപോലെ ഉറങ്ങുന്ന പലരെ എനിക്കറിയാം. ഒരു മഹാൻ പറഞ്ഞു, 5 മണിക്കൂർ ഉറക്കം ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് 6 മണിക്കൂർ ഉറക്കം, 7 അതിലധികമോ വിഡ്ഢികൾക്കെന്ന്. എത്ര യാഥാർത്ഥ്യമില്ലേ? ഇനിയും ദുഷ്ടമനുഷ്യനെ കുറിച്ചാണ് നാം കാണുന്നത്. അവനെക്കുറിച്ചുള്ള വിവരണം നാം കേൾക്കുന്നു. 12-ഉം 13-ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണിമേക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. താങ്കൾ എപ്പോഴെങ്കിലും ഇതുപോലുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ചെയ്യുന്നതെല്ലാം അവൻ്റെ ആംഗ്യം പോലും പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. അവൻ പറയുന്നതിലെല്ലാം ഒരു അശ്ലീല ചുവയുണ്ട്. ചില വിശ്വാസികളും ഇതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നാതിരിക്കില്ല. എത്ര മോശപ്പെട്ട വ്യക്തികളാണിവർ. ഈ പറഞ്ഞതുപോലുള്ള ചില വ്യക്തികളെ എനിക്കറിയാം. അവർ പറയുന്നതിനെല്ലാം 2 അർത്ഥങ്ങളുണ്ട്. ഇതിനെതിരായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. ഇങ്ങനെ ഉള്ളവരെ നിസാരന്മാരെന്നും ദുഷ്കർമ്മികളെന്നുമാണ് ദൈവജനം വിളിക്കുന്നത്. തമാശ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആസ്വദിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഹൃദയത്തിൽ മുഴുവൻ അശുദ്ധിയാണ്, അശ്ലീല ചുവയുള്ള സംസാരം. അകത്തുള്ളതും മാത്രമല്ലേ വെളിയിൽ വരൂ. എപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവന് മറ്റെന്ത് പറയുവാൻ കഴിയും? 14-ഉം 15-ഉം വാക്യങ്ങളിൽ, അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവനെല്ലാം ഇപ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. വക്രത എന്നാൽ വഴിപിഴച്ചത് എന്നാണ് അർത്ഥം. അവൻ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ദൈവവൈതലിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ടും എല്ലാ നിമിഷത്തിലും അവൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അശ്ലീലദോതകമായതാണ്. ക്രിസ്തീയ വേലയിൽ നമുക്കിന്ന് ആവശ്യം വിശുദ്ധിക്ക് മുൻഗണന നൽകുന്നവരെയാണ്. വിശുദ്ധിക്ക് മുൻഗണന നൽകുന്നവർ, അങ്ങ് കൂടിയ കഴിവുകളുള്ള യുവജനങ്ങളെയാണ് ഇന്ന് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ അതിനോട് 100% യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. ഇന്ന് ഏതെല്ലാം വിധത്തിലുള്ള കാര്യസാധ്യത്തിനു വേണ്ടിയാണ് ഓരോരുത്തർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് വളരെയേറെ പേരെ കൊണ്ട് പ്രസംഗ പീഠങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും നാം എങ്ങും എത്തുന്നില്ല എന്നതാണ് പരമാർത്ഥം. എന്തുകൊണ്ടാണ് എങ്ങും എത്താത്തതെന്നറിയാമോ? കാരണം ദൈവത്തെ പരിഹസിച്ചുകൂടാ. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തെ വിഡ്ഢിയാക്കരുത്, അത് സാധിക്കുകയുമില്ല. നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അവിടുന്ന് വിശുദ്ധനാണ്. അവിടുന്ന് അപ്രകാരത്തിലുള്ള ദൈവമാണ്. അങ്ങനെയുള്ളവരിലാണ് ദൈവം തൽപരനായിരിക്കുന്നതും അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നതും. നാം വിശുദ്ധനായ ഒരു ദൈവവുമായിട്ടാണ് ഇടപെടുന്നത് എന്ന കാര്യം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. ഇന്ന് ജനങ്ങളുടെ മധ്യത്തിൽ വിശുദ്ധ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് വിശുദ്ധിയുടെ നിർവചനം തന്നെ നമ്മുടെ സൗകര്യത്തിന് മാറ്റി മറിച്ചിരിക്കുകയാണ്. യാതൊരു വേർപെടലും ഇല്ലാത്തതായ ഒരു ജീവിതം, ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം ശക്തമാകണമെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കൂ. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ദൈവം വെറുക്കുകയോ? ചിലർക്കത് വിശ്വസിക്കുവാൻ കൂടി പ്രയാസമാണ്. അവർ ദൈവത്തെ സ്നേഹവാനായ ദൈവമായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സ്നേഹം എന്നുള്ളത് വെറുപ്പിൻ്റെ എതിരാകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നത് ദൈവത്തിന് ഒന്നും തന്നെ വെറുക്കുവാൻ സാധ്യമല്ല എന്നത്രേ. എന്നാൽ അത് ശരിയല്ല. ദൈവം സ്നേഹമാകുന്നു, എന്നാൽ അവിടുന്ന് ദുഷ്ടതയെ വെറുക്കുന്നു. നമ്മുടെ മനുഷ്യബന്ധങ്ങളിലും നമുക്കിത് കാണുവാൻ കഴിയുന്നതാണ്. താങ്കൾ താങ്കളുടെ കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്നാൽ കുഞ്ഞിൽ വ്യാപിക്കുന്ന പനിയെ താങ്കൾ വെറുക്കുന്നു. താങ്കൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്നാൽ താങ്കളുടെ മുറ്റത്തേക്ക് കയറി വന്ന് കുഞ്ഞിനെ കടിക്കുവാൻ തുടങ്ങുന്ന പേപ്പെട്ടിയെ താങ്കൾ വെറുക്കുന്നു. ലോകത്തിൽ വ്യത്യസ്തത ഉള്ളിടത്തോളം, അതെ, പാപം പ്രവേശിച്ച ഒരു ലോകമുള്ളിടത്തോളം നാം ശരിയായതിനെ സ്നേഹിക്കും, തെറ്റിനെ വെറുക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ താങ്കൾ പാപത്തെ സ്നേഹിക്കുമെന്നാൽ താങ്കൾ നീതിയെ വെറുക്കും. നന്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിന്മയെ വെറുക്കും. നന്മയെ സ്നേഹിക്കുവാനും തിന്മയെ വെറുക്കുവാനുമാണ് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സഭാപ്രസംഗിയിൽ നാം കാണുന്നത് സ്നേഹിക്കുവാൻ ഒരു കാലം, ദ്വേഷിക്കുവാൻ ഒരു കാലം എന്നത്രേ. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളുണ്ടെന്ന് നാം കാണുന്നു. അവൻ നൽകുന്ന ലിസ്റ്റ് ഇതത്രേ. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറുപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ പറഞ്ഞതെല്ലാം താൻ വെറുക്കുന്നു എന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്നു. നാം വെറുക്കുന്ന ലിസ്റ്റിൽ ഇവയെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. താൻ എന്തെങ്കിലും വെറുക്കുന്നു എന്ന് ദൈവം ആദ്യമായി പറഞ്ഞ ഇടം അല്ല ഇത്. ആവർത്തന പുസ്തകം 16:22 നാം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത് എന്നത്രേ. ഇവിടെ വിഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ഏത് വിധത്തിലുമുള്ള വിഗ്രഹത്തെ വെറുക്കുന്നു. അത് ആരുടെ വിഗ്രഹമായിരുന്നാലും ദൈവം അത് വെറുക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന ഏതൊന്നിനെയും അവിടുന്ന് വെറുക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വെറുപ്പിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നു. 45 സങ്കീർത്തനം 7 വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, ഒന്നിനു പുറകെ മറ്റൊന്ന് വരുന്നു, അതായത് രാത്രിക്ക് പുറകെ പകൽ വരുന്നത് പോലെ. ആദിമ സഭയോട് ക്രിസ്തു പറഞ്ഞത്, എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, വെളിപ്പാട് പുസ്തകം 2:6 വാക്യം. അതേ സുഹൃത്തെ, ദൈവം സ്നേഹിക്കുന്നു, അതേസമയം ദൈവം വെറുക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാണ്, അതേസമയം ദൈവം വെറുക്കുന്നവനുമാണ്. തിരുവചനം ആ കാര്യം വ്യക്തമാക്കുന്നു. തിരുവചനത്തിൽ 7 എന്ന സംഖ്യ പൂർണ്ണതയല്ല, തികവിനെയാണ് കാണിക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പൂർണ്ണതയല്ല, തികവ്. ഈ കാര്യങ്ങളോട് ദൈവത്തിന് തികഞ്ഞ ഒരു വെറുപ്പുണ്ട്. അവ എല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളുമാകുന്നു. മനുഷ്യജാതിയുടെ മൊത്തത്തിലുള്ള വഷളത്വവും നാശവുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. താൻ അവയെ വെറുക്കുന്നു എന്ന് ദൈവം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ നേരെ വെറുതെ കണ്ണടയ്ക്കുന്നു എന്നുള്ള തെറ്റായ ചിന്താഗതിയെ നാം വെറുക്കേണ്ടതാണ്. ദൈവം ചിലതൊക്കെ വെറുക്കുന്നു എന്ന് പറയുവാനും അംഗീകരിക്കുവാനും നാം തയ്യാറല്ല. അതിൻ്റെ കാരണം നാം കുറ്റക്കാരാകുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ നാമും ശിക്ഷ വഹിക്കേണ്ടതായി വരുമല്ലോ. എന്നാൽ അങ്ങനെ ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമാണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. പൊതുജനാഭിപ്രായത്തിൽ ദൈവം പേടിക്കുന്നില്ല. മനുഷ്യനെ മുഷിപ്പിക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അവിടുന്ന് ഭീരുവല്ല. കുറ്റക്കാരൻ രക്ഷപ്പെടുവാൻ താൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാവതല്ല, ഒഴിഞ്ഞു പോകാവതല്ല. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവ ദൈവം വെറുക്കുന്ന കാര്യങ്ങളുടെ പട്ടികയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഒന്നാമതായി, ഗർവമുള്ള കണ്ണ്. ഇവിടെ കണ്ണിൻ്റെ കുഴപ്പമല്ല, നോട്ടത്തിൻ്റെ കുഴപ്പമാണ്. അഹങ്കാരത്തോടു കൂടിയ നോട്ടം, അതായത് സ്വയത്തെ ആവശ്യത്തിലധികം ഉയർത്തിക്കാണിക്കുകയും മറ്റുള്ളവരെ വിലയിടിച്ച് കാണുകയും ചെയ്യുന്ന മനോഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, സ്വയത്തെ ആവശ്യത്തിലധികം ഉയർത്തി കാണിക്കുന്ന മനോഭാവം. ഇത് നിഗളമാണ്. അതെ, ഹൃദയത്തിൻ്റെ ആ ചിന്ത, ആ ചെറിയ നോട്ടം, മുഖത്തിൻ്റെ ആ തിരിച്ച്, കണ്ണ് വെട്ടിച്ച ആ വിധം. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടിയവനോ നല്ലവനോ ആകുന്നു എന്ന ചിന്ത. ദൈവം പറയുന്നു, ഞാനത് വെറുക്കുന്നു എന്ന്. ഇത് അവിടുത്തെ ലിസ്റ്റിൽ ഒന്നാമതാണ്. കൊലപാതകത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും എല്ലാം മുൻപിൽ ദൈവം അത് രേഖപ്പെടുത്തുന്നു. നിഗളത്തോടുകൂടിയ നോട്ടം ദൈവം വെറുക്കുന്നു. ഗർവമുള്ള കണ്ണ്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നിഗളത്തോട് ചേർന്ന് പോകുവാൻ ദൈവത്തിന് സാധിക്കില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഈ സഭകളിൽ ഈ ഗർവമുള്ള കണ്ണുകൊണ്ട് ഒരാൾക്ക് നിഷ്പ്രയാസം ജീവിക്കാവുന്നതാണ്. ആരും ഒന്നും തന്നെ പറയുകയില്ല, ആരും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയുമില്ല. താങ്കൾക്കറിയാമോ, സ്വർഗത്തിൽ ആദ്യം നടന്ന പാപത്തിൻ്റെ പ്രകടനം, അതെ, ആദ്യ പാപം നിഗളമായിരുന്നു എന്ന്. അത് സാത്താൻ, അതായത് ലൂസിഫർ, അരുണോദയപുത്രൻ ഹൃദയത്തിൽ ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോളായിരുന്നു. അവനാണ് ഏദൻ തോട്ടത്തിൽ വന്ന് നീ ദൈവത്തെപ്പോലെയാകുമെന്ന് മനുഷ്യനോട് പറഞ്ഞത്. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അത് ആർക്കും ഒരിക്കലും ഭൂഷണമായിരുന്നിട്ടില്ല, ആയിരിക്കുകയുമില്ല. എല്ലാ വിധത്തിലുമുള്ള മനസംബന്ധിയായ അസ്വസ്ഥതകളുടെയും മാനസിക രോഗങ്ങളുടെയും പിൻപിൽ അസ്വാഭാവികത്വം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു തായ്തടിയുണ്ട്. അതെന്താകുന്നു എന്ന് താങ്കൾക്കറിയാമോ? അത് ഒരു തികഞ്ഞ വ്യക്തിത്വത്തിൻ്റെ കുറവാണ്. ആരോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിത്തീരുവാനുള്ള അമിതമായ വാഞ്ചയാണത്. ചില സ്ഥാനചിഹ്നങ്ങൾക്കായുള്ള പിടുത്തം, അവയിലൊന്ന് ദൈവത്തിൽ നിന്ന് മാറി സ്വയം ജീവിക്കുവാനുള്ള ശ്രമമാകുന്നു. സ്വന്തം ദൈവമായിത്തീരുവാനുള്ള ആഗ്രഹമാകുന്നു അത്. നമ്മുടെ ചെറിയ സ്വയത്തെ ദൈവമാക്കുന്നതിനുള്ള ശ്രമമാണത്. അതുകൊണ്ടത്രേ സ്വന്തം രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന മാർഗം മനുഷ്യന് താല്പര്യമായി തോന്നുന്നത്. സ്വന്തം പ്രവൃത്തികളാലുള്ള രക്ഷയാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ചെറിയ മനുഷ്യൻ പറയുന്നത് കേൾക്കില്ലേ, ഞാൻ എൻ്റെ സ്വന്തം രക്ഷ നേടുവാൻ പോവുകയാണ്, ഞാൻ തന്നെ അത് ചെയ്തുകൊള്ളാം, എനിക്ക് നിന്നെ വേണ്ട ദൈവമേ, നിന്റെ പുത്രൻ എനിക്ക് വേണ്ടി മരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. ഞാൻ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ നീ മാറിയിരിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നിന്നെപ്പോലെ തന്നെ ഞാനും നല്ലവനാണ്. അങ്ങനെ ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുവാൻ പോവുകയാണെന്ന്. എങ്ങനുണ്ട്? ഇതൊന്നും ഇതുപോലെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും മനസ്സിലിരിപ്പ് ഇതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രവൃത്തിയാലുള്ള രക്ഷ മാനസികമായി രോഗം ബാധിച്ച മനുഷ്യരുടെ സൃഷ്ടിയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അവൻ താഴ്മയുള്ളവരെ ആദരിക്കുന്നു. അവിടുന്ന് പറയുന്നത് താൻ ഗർവമുള്ള കണ്ണിനെ താഴെ കൊണ്ടുവരുമെന്നാണ്. ദൈവം ഇയ്യോബിനോട് പറഞ്ഞു, ഇയ്യോബിൻ്റെ പുസ്തകം 40:12, ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക, ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളുക. മാനസിക രോഗികളായിരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, അഥവാ അങ്ങനെ ആയാൽ തന്നെ ആരും അത് അറിയുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ നിഗളിയാണ് എന്ന് സദൃശവാക്യങ്ങളിൽ നാം കാണുന്നു. ഗിരിപ്രഭാഷണത്തിലെ ധന്യവചനങ്ങളിൽ കർത്താവായ യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന്. ഇതത്രേ സങ്കീർത്തനക്കാരനും പറയുന്നത്. 131:1 നാം വായിക്കുന്നു, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. നാം താഴ്മയുടെ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട്, ദൈവമേ, ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ട് തന്നെ ഇതൊന്നും സാധ്യമല്ല, എനിക്കങ്ങേ ആവശ്യമാണ് എന്ന് പ്രാർത്ഥിച്ചാൽ അതെത്ര നന്നായിരുന്നു. താഴ്മ എത്ര മനോഹരമായ സ്വഭാവ സവിശേഷതയാണ്. തങ്ങളുടെ അഹങ്കാരത്താൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാൻ അനേകരും കാട്ടിക്കൂട്ടുന്ന വികൃതികൾ പറയുവാൻ കൊള്ളാത്തതാണ്. ഇത് മനസംബന്ധിയായ അസുഖം കാരണമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. താഴ്മയോടെ ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ, എൻ്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരിക്കും. ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോഴാണ് വാസ്തവത്തിൽ താങ്കൾ യഥാർത്ഥ വ്യക്തിയായി തീരുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് ശ്രദ്ധിച്ചാലും, യെശയ്യാപ്രവചനം 66:2, എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഈ അടിസ്ഥാനത്തിൽ താങ്കൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ തയ്യാറാകുന്ന പക്ഷം ദൈവം താങ്കളെ കൈക്കൊള്ളും. അവൻ ഗർവമുള്ള കണ്ണിനെ വെറുക്കുന്നു. ഒന്നാമത്തെ ഈ കാര്യം പലപ്പോഴും നാം ആ ലിസ്റ്റിൽ പോലും പെടുത്തുകയില്ല എന്നതാണ് വിചിത്രം. ദൈവം കാണുന്നത് പോലെ നാം പാപത്തെ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശുദ്ധീകരിച്ചേനെ, നമുക്കെത്രമാത്രം അനുഗ്രഹമായേനെ. ദൈവം കാണുന്നത് പോലെ പാപത്തെ കാണുവാൻ, ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. തിരുവചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണല്ലോ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ ഹൃദയം നിഗളിച്ചുപോയ ആ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവെ അങ്ങയോട് ക്ഷമയാചിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദിപ്പിക്കണം. അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണം. ലിഖിതപ്രകാരം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.